ആ പരിപ്രാജകത്വത്തോടു കൂടെ പറയുന്നു യമനിയമങ്ങളെ ഉപേക്ഷിച്ച് കളയുക. തത്വജ്ഞാനി എന്ന് ഭ്രമിക്കുക, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു, മറിച്ചുള്ള കാര്യം പറയുന്നു. ഇത് ചെയ്യുന്ന അത് ശരിയല്ല. സന്യാസി യമനിയമങ്ങളൊന്നും ഇല്ലാതാകത്തില്ല. ബുഭുക്ഷാദിന ഏകത്വ പ്രത്യയാ പ്രഖ്യാപിതസ്യ ഉപപത്തേഹി നിവൃത്തിയർത്ഥത്വ പറയുന്നു. സർവം ഖണ്ഡിതം ബ്രഹ്മ, ഞാനും ഉണ്ടായി. പക്ഷെ വിശപ്പ് വരുമ്പോഴോ ആരെങ്കിലും പറയോ സർവബ്രഹ്മത്തിനും വിശക്കുന്നു? സർവം ഖണ്ഡിതം ബ്രഹ്മ, സർവം ബ്രഹ്മം വിശക്കുന്നു. എന്റെ വിശപ്പെന്നേ പറയൂ, മറിച്ച് പറയാൻ പറ്റത്തില്ല. വിശക്കുന്നുണ്ടോ? പറയും എന്റെ വിശപ്പ്, എനിക്ക് ഭക്ഷണം വേണം. വിശക്കാത്തപ്പോ പറയും എന്താണ്? ഇതെല്ലാം ബ്രഹ്മമാണ്, ഒരു ഭേദവും ഇല്ല. വിശപ്പ് വരുമ്പോൾ സ്വന്തം കാര്യമോ? അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? പറയുന്നു അങ്ങനെ തന്നെ സംഭവിക്കും. സംഭവിക്കാതിരിക്കാൻ പറ്റത്തില്ല. ശരീരമുള്ളപ്പോ അങ്ങനെ തന്നെ സംഭവിക്കും. ഒരുവൻ ഏകത്വ പ്രത്യയമുള്ളവനാണെങ്കിൽ ശരി, വിശക്കുമ്പോ അത് വിസ്മരിച്ചു. എന്നുവെച്ചാൽ ഈ ശരീര സംബന്ധിയായ കാര്യങ്ങൾ വരുമ്പോ അവിടെ ഏകത്വ പ്രത്യയം നിൽക്കണമെന്നില്ല. ബുഭുക്ഷാദി വികാരങ്ങൾ വരുമ്പോ അവന്റെ വിവേകം നഷ്ടപ്പെടാം, പ്രഖ്യാപനം സംഭവിക്കാം എന്നാണ്. ഭക്ഷ്യകാരൻ തുറന്ന് സമ്മതിക്കുകയാണ്, അങ്ങനെ സംഭവിക്കാം. ബുഭുക്ഷാദിന ഏകത്വ പ്രത്യ പ്രഖ്യാപിതസ്യ അത് സംഭവിക്കാം. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഉപത്തേഹേ, അവനുടനെ ഭക്ഷണം അന്വേഷിച്ചു പോകുന്നു. തൽക്കാലം ബ്രഹ്മ അവിടെ ഇരിക്കട്ടെ, ഇനി വിശപ്പ് മാറ്റിയിട്ടാണ് അടുത്ത കാര്യം. അങ്ങനെ ചെയ്തേ പറ്റൂ. അവരാണ് ഭിക്ഷാടനത്തിനിറങ്ങുന്നത്. അതെ, ഞാനും ബ്രഹ്മം, ഭിക്ഷയും ബ്രഹ്മം, അന്നവും ബ്രഹ്മം, എല്ലാം ബ്രഹ്മം. എന്നെന്തിനാ അത് വിട്ടിട്ട് പ്രത്യേകിച്ചൊരു ഭിക്ഷാടനം? പക്ഷെ അത് പറ്റി, അത് സംഭവിച്ചെത്തിയിരുന്നു. എന്തുകൊണ്ട്? അവിടെ ഏകത്വ പ്രത്യയം തൽക്കാലത്തേക്കെങ്കിലും അതൊന്ന് വിട്ടുമാറി നിൽക്കുകയാണ്. അതുകൊണ്ട് ഭിക്ഷയെ പ്രവർത്തിക്കുന്നു. ആഹാരം വേണം, എനിക്ക് വേണം. അതിനൊരു സംശയവും വേണ്ട. സർവം ഖണ്ഡിതം ബ്രഹ്മ എന്നറിയുന്നയാള് വിശക്കുമ്പം ഭിക്ഷയ്ക്ക് പോയി ഭിക്ഷ വാങ്ങി ഈ ബ്രഹ്മത്തിനായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ബ്രഹ്മത്തിന്റെ വായി കൊണ്ടിട്ട് കൊടുക്കും? അങ്ങനെ ചെയ്യാറില്ല. സ്വന്തം കൈ സ്വന്തം വായിലേക്ക് തന്നെ പോകും. വേറെടുത്തേക്ക് ഇതുവരെ വഴിമാറി സഞ്ചരിച്ചിട്ടില്ല, ഇനിയൊട്ട് സഞ്ചരിക്കത്തുമില്ല. ഭക്ഷ്യകാരൻ അത് അംഗീകരിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കും. അങ്ങനെ വരാം. പക്ഷെ അതിനെല്ലാം പറയും കർമ്മ ആഭാസമാണ്, അതിനൊരു അജ്ഞന്റെ കർമ്മം പോലെ കാണരുത്. അവിടെ വ്യത്യാസം, അയാൾക്ക് ഏകത്വ പ്രത്യയം വന്നു കഴിഞ്ഞു, പക്ഷെ അതിനൊരു ഭംഗം വന്നിരിക്കുന്നു, ദ്വൈത ബോധം വന്നു, അതിനെ ആശ്രയിച്ച് വിശപ്പുണ്ടാകുമെല്ലാം വന്നു. അതിന് ധാർമ്മികമായ പരിഹാരം അതാണ് ഭിക്ഷ. അങ്ങനെയും ചോദി തത്വജ്ഞാനിയാണ്, വിശപ്പ് വന്നു, പാപപുണ്യങ്ങൾക്ക് അതീതനാണ്, എല്ലാം മോഷ്ടിച്ചൂടെ, എന്താ ദോഷം? ഒന്നും ബാധിക്കത്തില്ലല്ലോ, പാപവും പുണ്യവും. അതിന് സമാനം പറയും, അത് പറ്റത്തില്ല, അത് തത്വജ്ഞാനിക്ക് സാധ്യമല്ല. നിവൃത്തിയർത്ഥത്വ, അതുകൊണ്ട് എങ്ങനെയാണോ ഭിക്ഷയിൽ പ്രവർത്തിക്കുന്നത്, വിശപ്പ് മാറ്റുന്നത്, അതുപോലെ നിവൃത്തിക്ക് വേണ്ടി ശമധമാദികളും പ്രവർത്തിക്കും. ദോഷമുണ്ടോ? നിവൃത്തിയർത്ഥം ക്ഷുത് നിവൃത്തിക്ക് വേണ്ടി വിശപ്പി പ്രവർത്തിക്കുന്നത് പോലെ മറ്റ് വേണ്ടാധീനങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ശമതമാധികൾ പ്രവർത്തിച്ചു. രണ്ടും ഒരുപോലെയാണ്. എന്നുവെച്ച പ്രതിഷിദ്ധ സേവാപ്രാപ്തി അങ്ങനെയല്ല. നിഷിദ്ധമായ കാര്യങ്ങളിൽ എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ? അധർമ്മത്തിൽ എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ? പ്രവർത്തിച്ചിട്ട് പറയാമല്ലോ എന്റെ പ്രാരബ്ധമാണ്, ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല, ഞാൻ ഇതിനൊക്കെ അതീതനാണ്, ഞാൻ തത്വജ്ഞാനിയാണ്, ഞാൻ ബ്രഹ്മമാണ്, വെള്ളത്തിൽ കിടക്കുന്ന താമരയില പോലെയാണ്, ഒന്നും എന്നെ സ്പർശിക്കത്തില്ല. ഇതൊക്കെ പറഞ്ഞാൽ പോരെ? പറയാനുള്ള വിദ്യ കയ്യിലുണ്ടല്ലോ. പറയുന്നു അത് സാധിക്കത്തില്ല. എന്നാ പ്രതിഷിദ്ധ സേവാപ്രാപ്തി, പ്രതിഷിദ്ധ പ്രവൃത്തികളും അവനിൽ സംഭവിക്കത്തില്ല ഉറപ്പായിട്ടും. അതുകൊണ്ടാ സംഭവിക്കാത്ത ഏകത്വ പ്രത്യ ഉത്പത്തി പ്രാഗേവ പ്രതിഷിദ്ധത്വ. അതല്ല, അതിന് മുമ്പ് തന്നെ സദാചാരിയും ധർമ്മനിഷ്ഠനുമായിരുന്നു. ആണ് അയാൾ ബ്രഹ്മജ്ഞാനം വരെ എത്തിയത്. ഇതൊക്കെ നേരത്തെ തന്നെ ഒഴിവാക്കിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇനി തത്വജ്ഞാനത്തിന് ശേഷം അത് വരത്തില്ല. അത് വരത്തില്ല. ഒരു തത്വജ്ഞാനി, തത്വജ്ഞാനിയായിരുന്നു, ഒരുപാട് ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ അയാൾ മയക്കുമരുന്നിന് അടിമപ്പെട്ടുപോയി. അങ്ങനെ സംഭവിച്ചു, കഥയെല്ലാം നടന്ന സംഭവം. അപ്പൊ ശിഷ്യന്മാർ സമാധാനപ്പെടുന്നതാണ്. എന്താണ് തത്വജ്ഞാനിയുടെ ജ്ഞാനത്തെ അതൊന്നും ബാധിക്കത്തില്ല. ജ്ഞാനിയായാൽ എന്തോ ആകാം എന്ന്. ഇത് ശരിയല്ലെന്നാ പറയുന്നു. അവിടെ എന്താ അങ്ങനെ സംഭവിച്ചത്? തത്വജ്ഞാനം എന്ന് പറയുന്ന ഒരു ഇടവേള മാത്രമായിരുന്നു. തത്വജ്ഞാനത്തിന് മുമ്പ് ഇയാൾക്ക് ഇതിന്റെ സേവ കുറേശ്ശേ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് തത്വജ്ഞാനത്തിലേക്ക് വന്നത്. അവിടെ ചില അനുഭൂതികളൊക്കെ ഉണ്ടായി എന്നായിരുന്നു. തത്വജ്ഞാനത്തിലും ഇത് തുടരുമെന്ന് വിചാരിച്ച് തത്വജ്ഞാനത്തിൽ വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ അനുഭൂതി ഇതിൽ നിന്ന് കിട്ടുന്നതല്ല, അതിനതിൽ തന്നെ തിരിച്ചു പോകണം. അപ്പൊ വീണ്ടും അതിലേക്ക് തന്നെ പോയി. പക്ഷെ ശിഷ്യന്മാർക്ക് ഏതെങ്കിലും സമാധാനം തത്വജ്ഞാനിയും ബാധിക്കുന്നില്ല. പ്രതിഷിദ്ധ സേവ തത്വജ്ഞാനിയിലും ആകാം പറയുന്നു. അതില്ല, ആ ഏകത്വ പ്രത്യം വരുന്നതിന് മുമ്പ് തന്നെ അയാൾ ധർമ്മിഷ്ഠന് സദാചാര നിഷ്ഠനുമായിരുന്നു. അതാണ് അയാളുടെ അന്ധക്കണ ശുദ്ധിക്ക് സഹായിച്ചത്. കാമക്രോധങ്ങളെ രാഗദ്വേഷാദികളെയൊക്കെ അയാൾക്ക് മനസ്സിൽ നിന്ന് കഴുകിക്കളയാൻ കഴിഞ്ഞു. അത്രയും പരമപരിശുദ്ധനായി തത്വജ്ഞാനത്തിലേക്ക് പ്രവേശിച്ചിട്ട് പിന്നെ വീണ്ടും വേണ്ടാധീനങ്ങൾ ചെയ്യുക, അത് പ്രാരബ്ധമെന്ന് പറയുക, അത് ശരിയാകത്തില്ല. അതങ്ങനെ സംഭവിക്കത്തില്ല. ഭാഷകാരം തീർത്തും പറയുന്നു, പ്രതിഷിദ്ധ സേവാപ്രാപ്തി തത്വജ്ഞാനിക്ക് ഇല്ല. സുരേഷ് രാജേന്ദ്രൻ ചോദിക്കുന്നു, നിങ്ങൾ പറയണ പ്രാരബ്ധം കൊണ്ട് വേണ്ടാധീനങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ എന്താ നായി ഭക്ഷിക്കുന്നത് ഭക്ഷിക്കാമോ? വേണ്ടാധീനങ്ങൾ ചെയ്യുന്ന അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ, അതല്ലേ ചെയ്യത്തുള്ളൂ. പ്രാരബ്ധം കൊണ്ട് സംഭവിച്ചു പോയതാണെങ്കിൽ പ്രാരബ്ധം കൊണ്ട് നായിയുടെ ഭക്ഷണം കഴിക്കും എന്ന് തന്നെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭേദപ്രത്യം നശിച്ച്, അതുകൊണ്ട് പ്രതിഷിദ്ധ സേവ അധർമാചരണം സംഭവിക്കും എന്ന് കരുതുന്നത് ശരിയല്ല. തത്വജ്ഞാനുമായിട്ട് ബന്ധമില്ല. പിന്നെ ചിലരെല്ലാം നമ്മൾ ദിവ്യന്മാരെന്ന് കരുതുന്ന പലരും പ്രതിഷിദ്ധ സേവയും മറ്റും ചെയ്യുന്നുണ്ടല്ലോ. കള്ളു കുടിക്കുന്നവരുണ്ട്, കഞ്ചാവ് കുടിക്കുന്നവരുണ്ട്. അന്ന് ഈ തത്വജ്ഞാനുമായിട്ട് ബന്ധമില്ല. അതൊക്കെ അവരവരുടെ കൽപ്പന അനുസരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പ്രദായങ്ങളനുസരിച്ച് ചില വിദ്യകളൊക്കെ സ്വീകരിക്കുന്നു. ആ വിദ്യകളോടൊപ്പം ഇവിടെ തന്നെ പറയുന്നില്ലേ നൂറുകണക്കിന് ഉപാസനകൾ വേദത്തിൽ തന്നെ. അതുപോലെ എന്തെങ്കിലും ഉപാസനകളോ എന്തെങ്കിലുമൊക്കെ സ്വീകരിച്ച് അതിലെന്തെങ്കിലും വിശേഷമായ ശക്തികളൊക്കെ ആർജിച്ച് അതിനോടൊപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും. അല്ലാതെ ശങ്കരാചാര്യർ പറയുന്ന അത് വളരെ വ്യക്തമാണ്. അതെന്തിനെ കുറിച്ച് പറഞ്ഞാലും ശരി വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞാലും ശരി പറഞ്ഞിരിക്കുന്ന വ്യക്തമായി. അത് ശാങ്കര ഭാഷ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഭാഷ്യകാരൻ പറയുന്ന ചില കാര്യങ്ങളോട് നമുക്ക് യോജിക്കാൻ കഴിയില്ലെന്ന് വരും, പക്ഷെ പറഞ്ഞിരിക്കുന്ന വ്യക്തമായിട്ട് നിങ്ങളുടെ യോജിപ്പോ വിയോജിപ്പോ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം. താൻ പറയുന്നത് വ്യക്തമായിരിക്കും, അത് വർണ്ണത്തെക്കുറിച്ചായാലും ശരി. ബാക്കി ആണ് അതിനെ വളച്ചൊടിക്കുന്നതും ദുർവ്യാഖ്യാനം ചെയ്യുന്നതും. ഇമുറി വിദ്വാൻമാർ അവരിതൊക്കെ വായിച്ചിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് തിരിച്ചും മറിച്ചതൊക്കെ വ്യാഖ്യാനിച്ച് ശങ്കരാചാര്യ മഹാനാക്കാനും അല്ലെങ്കിൽ ശങ്കരാചാര്യന്റെ മഹത്വത്തെ ഇല്ലാതാക്കാനും വെക്കുകയും അതൊക്കെ വ്യാഖ്യാതാക്കളുടെ അഭ്യാസങ്ങളാണ്. പക്ഷെ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നതിൽ അങ്ങനെ ഒരു മറ ഒരിടത്തുനിന്ന് എല്ലാം വ്യക്തമായി തന്നെ പറഞ്ഞു ഇന്നതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിലും വ്യക്തമായി തന്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. കർമ്മം വേണ്ടെന്ന് വെച്ചാൽ വേണ്ട, നിക്ഷാടനം വേണമെന്ന് വെച്ചാൽ വേണം, പരിപ്രജനം ഇന്നതാണെന്ന് വെച്ചാൽ ഇന്നത്, വർണ്ണം ആശ്രമം ഇന്നതാണെന്ന് പറഞ്ഞാൽ ഇന്നത്, അതിലൊക്കെ വളരെ സുനിശ്ചിതമായ അഭിപ്രായമാണ് ശങ്കരാചാര്യ. ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് അവനവന്റെ താല്പര്യം. യഥാർത്ഥത്തിലുള്ള മഹത്വത്തെ തിരിച്ചറിയാറുണ്ട്. പറയുന്നു, നഹി രാത്രോ കൂപേ കണ്ടകേവ പതിദേവി ഉദിദേവി സവിതരി പദ്ധതി തസ്മിന്നേവ ചോദിക്കണം. വളരെ വ്യക്തമായിട്ട് രാത്രിയിൽ നല്ല കുറ്റിട്ടിട്ട് വെളിച്ചമില്ലാത്ത നടന്നപ്പോ കൂപയെ കണ്ടകേവ പതിത പൊട്ടക്കിണറ്റിൽ വീണിരിക്കാം, ഉള്ളിൽ ചവിട്ടിക്കാലം മുറിഞ്ഞിരിക്കാം, പക്ഷേ ഉദിദേവി സവിതരി ഉദിച്ച് നട്ടിച്ചയായി അതേ വഴിക്ക് ശ്രദ്ധിച്ച് നടക്കുന്നു. അവിടെ തസ്മിന്നേവ പദ്ധതി അതേ പൊട്ടക്കനറ്റിച്ചാടുമോ അതേ മുള്ളി ചവിട്ടുമോ എന്നാ ചോദിക്കുന്നു. എത്ര വ്യക്തമാണ് കാര്യം. അപ്പൊ ആ വിവേകിയായ ഒരു ജ്ഞാനിയിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ കണക്കായി കൊള്ളുക, ഇയാളിൽ ജ്ഞാനം പ്രകാശിച്ചിട്ടില്ല, ഭേദബുദ്ധി നശിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും ആധ്യാത്മികത ഉണ്ടെങ്കിലും ശരി, ആധ്യാത്മികതയൊക്കെ അങ്ങനെ ഉണ്ടാകാം. രാവണനും വലിയ ആത്മീയ കൃഷ്ണനായിരുന്നു, യോഗിയായിരുന്നു, ശിവനെപ്പോലും തന്റെ തപസ് കൊണ്ട് പ്രത്യക്ഷപ്പെടുത്താൻ കഴിഞ്ഞ ആളാണ്. തത്വജ്ഞാനി എന്ന് ഇവരെ പറയുന്നു. രാവണന്റെ കയ്യിലും ജ്ഞാനം ഉണ്ടായിരുന്നു, പക്ഷെ പോരായ്മ ഉണ്ടായിരുന്നു അവിടെ. അതുപോലെയുള്ള ജ്ഞാനമാണ് ആരിൽ കണ്ടത്. മറിച്ചാണെങ്കിൽ ഭാഷകാരൻ ഈ പറഞ്ഞതിന് സമാനം പറയും. ഏറ്റെടുത്ത് വീണ കോട്ടക്കനറ്റ് നട്ടിച്ചയ്ക്ക് വീഴുമോ? സാധ്യമല്ല, അവൻ കണ്ണടച്ച് നടക്കേണ്ടി വരും. തസ്മാ സിദ്ധം ഭിക്ഷു നിവൃത്തകർമ്മ ഭിക്ഷുക ഏവ ധർമ്മ സംസ്ഥ. അവന്റെ തന്റെ സിദ്ധാന്തം പറയുകയാണ്. ഇക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. എന്താണ് നിവൃത്ത കർമ്മ? ഏതെല്ലാം കർമ്മങ്ങൾ ഒരുവിന് വേണ്ടി വിധിച്ചോ ആ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഭിക്ഷുക പരിഭ്രാട്ട്. പരിഭ്രാട്ട് എന്ന് പറയാതെ ഭിക്ഷുകൻ എന്ന് പ്രത്യേകം പറയുന്നു, കാരണം അവിടെ ഭിക്ഷ കൂടിയേ തീരും. ശരീരം നിലനിൽക്കണമെങ്കിൽ അവനാണ് ബ്രഹ്മ സംസ്ഥൻ, അവനാണ് അമൃതത്വമേരി, മറ്റുള്ളവരല്ല. ശങ്കരാചാര്യർക്കൊരു ശങ്കരാചാര്യരിൽ ആൾക്കാരൊരു ദോഷം ആരോപിക്കുന്നുണ്ട്. അതായത് ശങ്കരാചാര്യർക്ക് ഇത്രയും വാശി എന്തിനു? ഗൃഹസ്ഥനും ഞാനും ആയിക്കൂടെ, ജനകനും മറ്റുണ്ടായിരുന്നില്ല. അവരും ബ്രഹ്മസംസ്ഥന്മാരല്ലേ, അവർ ഭിക്ഷുകരല്ലെങ്കിലും അവരും അമൃതത്വം ഏതിന്ന് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? ഇത്രയും സാങ്കേതികമായി ചർച്ച ചെയ്ത് ഇതിനെ ഇങ്ങനെ ഉറപ്പിക്കുന്ന എന്തിനാണ്? ഭിക്ഷുകൻ എന്ന് പറയുമ്പോൾ പിന്നെ ഗൃഹസ്ഥനെന്ന് പറയാൻ പറ്റില്ല. ഗൃഹസ്ഥന് ഭിക്ഷ പറഞ്ഞിട്ടില്ല, ഭിക്ഷ എടുക്കുന്നവൻ തന്നെ. ഇത് പലർക്കും പിടിച്ചില്ല. അതുകൊണ്ടാണ് പിന്നീട് ഗ്രന്ഥങ്ങളുണ്ടായത് പലതും ശങ്കരാചാര്യരുടെ ഈ നിലപാടിനോട് വിയോജിപ്പുള്ളത്. ഗൃഹസ്ഥനുമാകാം ജ്ഞാനം, ഗൃഹസ്ഥനും മോക്ഷമാകാം. അത് ഇത് ഭാഷ്യകാരൻ ഇങ്ങനെ ഇത്രയും തറപ്പിച്ച് പറയുന്നു മനസ്സിലാകുമ്പോഴേ അത് നമുക്ക് മനസ്സിലാവും. ഭിക്ഷുവിന് മാത്രമല്ല ജ്ഞാനവും മോക്ഷവും, ഗൃഹസ്ഥനുമാകാം. വാസിഷ്ഠം പോലുള്ള ഗ്രന്ഥങ്ങളിൽ ആ വിഷയമാണ് മുഖ്യമായും ചർച്ച ചെയ്യുന്നത്. യത് പുനരുക്തം സർവേഷാം ജ്ഞാനവർജിതാനാം പുണ്യലോകേതി, മുമ്പ് പറഞ്ഞുള്ള പൂർവക്ഷത്തിൽ പറഞ്ഞു ഓർപ്പിക്കുകയാണ്, ജ്ഞാനമില്ലെങ്കിൽ എല്ലാവർക്കും പുണ്യലോകം. ആര്? ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, തപസ്വി, സന്യാസി, നാലു കൂട്ടർ. നാലു കൂട്ടർക്കും ജ്ഞാനമില്ലെങ്കിൽ പുണ്യലോകമാണ്, നഷ്ടമൊന്നുമില്ല. എന്തുകൊണ്ട്? ധർമ്മത്തെ അവരനുഷ്ഠിക്കുന്നു. ധർമ്മത്തിന്റെ ഫലം പുണ്യമാണ്, പുണ്യത്തിന്റെ ഫലം അതാണ് പുണ്യലോകമാണ് പറഞ്ഞു സത്യമേത്. അതിനോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, ഏത് ധർമ്മത്തിലിരുന്നാലും മതി, ബ്രഹ്മചര്യത്തിൽ ഇരുന്നാലും മതി, സന്യാസത്തിലിരുന്നാലും മതി, ആ ധർമ്മത്തെ പരിപാലിക്കുന്നുണ്ടെങ്കിൽ ജീവൻ ഊർധ്വഗതിയാണ്, അധോഗതിയാണ്, പുണ്യലോകങ്ങളാണ് നഷ്ടം വരുന്നത്. തത്വജ്ഞാനം ഇല്ലെങ്കിലും പുണ്യലോകം നഷ്ടപ്പെടത്തില്ല. യച്ഛോക്തം തപശ്ശബ്ദേന പരിവ്രാടപ്പി ഉക്തൈതി, നേരത്തെ പറഞ്ഞു തപസ്സെന്ന് പറഞ്ഞല്ലോ. തപസ്സെന്ന് പറയുന്ന ഗൃഹസ്ഥന് സാധ്യമല്ല. തൃച്ചിര ചാന്ദ്രായണാദികളൊക്കെ ഗൃഹസ്ഥം ചെയ്യാഴ്ചകഴിഞ്ഞാൽ ഭാര്യയും മക്കളൊക്കെ വയ്യാതാരോ, അത് സാധ്യമല്ല. അതുകൊണ്ട് തപസ്സെന്ന് പറയുന്നത് പരിവ്രാജകനെ എടുക്കണം. പരിവ്രാജകൻ എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനം കൊണ്ട് പരിവ്രാജനം ചെയ്യുന്നു ഭിക്ഷുകൻ, അവനെ എടുക്കണം. സന്യാസിയല്ല. സന്യാസം എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന ആശ്രമധർമ്മം അതല്ല. ഏതദാസം പറയുന്നു അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയത്തില്ല. ഭാഷകാരൻ പറയുന്നു അകസ്മാത് എന്തുകൊണ്ട്? പരിവ്രാജകസ്യ ഏവ ബ്രഹ്മസംസ്ഥതാസം പോവാ, പരിവ്രാജകന് മാത്രമേ ബ്രഹ്മസംസ്ഥിതി പറയുന്നുള്ളൂ, അവൻ മാത്രമേ അമൃതത്വം പറയുന്നുള്ളൂ. തപസ്സിക്ക് അത് പറയുന്നില്ല. സ ഏവ ഹി അവശേഷദൈത്യഭോചാമ, കാരണം മറ്റ് മൂന്നുപേരെയും പറഞ്ഞതിന് ശേഷം ഇത്രയോ ധർമ്മസ്കന്ധ അവിടെയാണ് നീ ചർച്ച അതിനെ ആശ്രയിച്ചിട്ടാണ് എന്ന് പറഞ്ഞ് മൂന്നുപേരെയും പറഞ്ഞതിന് ശേഷം ശേഷിപ്പിച്ച ഒരാളാണ് പരിവ്രാജകൻ. അതുകൊണ്ട് തപസ്സിയെ സംബന്ധിച്ചിടത്തോളം പുണ്യലോകമാണ്, അല്ലാതെ ബ്രഹ്മ സംസ്കൃതിയല്ല. അപ്പോൾ ഒരാൾ സന്യാസധർമ്മത്തിൽ ഇരുന്നു കൊണ്ട് തപസ്യയാകുന്നു, വലിയ അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നു, നഷ്ടമൊന്നുമില്ല, പുണ്യലോകം കിട്ടും. ബ്രഹ്മസംസ്കൃതി തപസ് കൊണ്ട് സാധ്യമല്ല. വൃച്ചിര ചാന്ദ്രായണാദി തപസ്സുകളുണ്ട്, അത് സാധ്യമല്ല. പല ഭാഗത്തും ഭാഷകാരി ഇത് ആവർത്തിക്കും. ഏകത്വ വിജ്ഞാനവതോ അഗ്നിഹോത്രാധിപ തപോ നിവൃത്തേശ, ഒന്നുകൂടി വ്യക്തമാക്കുന്നു. ഏകത്വ വിജ്ഞാനമുള്ളവനിൽ നിന്ന് എങ്ങനെയാണോ അഗ്നിഹോത്രാദികൾ പോയത് അതുപോലെ തപസ് നിവർത്തിക്കുന്നു. അതും വിധിച്ചതാണ്, പ്രച്ഛുറവും ചാന്ദ്രായണവും ഒക്കെ സ്മാർത്ഥകർമ്മങ്ങളാണ് സ്മൃതിയിൽ വിധിച്ചിരിക്കുന്നു. മറ്റ് കർമ്മങ്ങളൊക്കെ പോവുകയാണെങ്കിൽ തപസ് ഒരു കർമ്മമാണ്, ആ കർമ്മവും പോയി. എന്തുകൊണ്ട്? തപസ്സൊരു സാധനയാണ്, ആ സാധന അതിന്റെ ഫലത്തെ ഉദ്ദേശിച്ചിരിക്കുന്നു. ഇവിടെ പരിഭ്രാട്ട സാധകനല്ല, സിദ്ധനാണ്. അയാൾക്ക് പിന്നെ എന്തിനാ ആ സാധനയുടെ ആവശ്യം? സ്വസ്ഥം എന്ന് പറയുന്ന സാധനയുടെ ആവശ്യം. മറുവശവും ചിന്തിക്കണം, ഏതെങ്കിലും തത്വജ്ഞാനിയിൽ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തപസ് അത് ഭിക്ഷാടനം പോലെ കർമാഭാസം, കർമ്മപ്രതീതി. ഭേദബുദ്ധിമത ഏവ ഹി തപകർത്തവ്യദാസ, ഭേദബുദ്ധിയുള്ളവനെ തപസ്സു. ഏതേന കർമ്മഛിദ്രേ ബ്രഹ്മസംസ്ഥത അസാമർഥ്യം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു കർമ്മഛിദ്രത്തിൽ ജ്ഞാനിയാകാവുന്ന ഗൃഹസ്ഥൻ എപ്പോഴും കർമ്മം ചെയ്യത്തില്ല, ചില സമയം റെസ്റ്റ് എടുക്കും, അപ്പോൾ തത്വജ്ഞാനം മോക്ഷം നടക്കത്തില്ല. എന്തുകൊണ്ടാണ്? ഭേദബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുന്നതിനാണ്. റെസ്റ്റ് എടുത്ത് ശ്രവണം ചെയ്തു കഴിഞ്ഞാൽ ലീവ് എടുത്ത് ശ്രവണം ചെയ്ത കാര്യം നടക്കത്തില്ല. അവധിയുള്ള ദിവസം ആശ്രമത്തിൽ പോയാൽ മോക്ഷം കിട്ടത്തില്ല, കാര്യം നടക്കത്തില്ല. അതാണ് കർമ്മഛിദ്രം എന്ന് പറയുന്നത്. ഹോളിഡേയ്സ് അങ്ങനെയാണ് കർമ്മഛിദ്രം. പണ്ടങ്ങനെ പറയും. അവിടെ ബ്രഹ്മജ്ഞാനിയാകാമെന്ന് വിചാരിച്ചാലും കാര്യം നടക്കത്തില്ല. ഇത് പാർട്ട് ടൈം അല്ല, ഫുൾ ടൈം വർക്കാണ്. അസാമർഥ്യം, അത് സാധ്യമല്ല. ബ്രഹ്മ സംസ്ഥിതി വേണമോ? കർമ്മത്തെ പാടെ ഉപേക്ഷിക്കും. അതേപറ്റി കുറച്ച് ദിവസത്തേക്കോ കുറച്ച് മണിക്കൂറുകൾക്കോ ഒന്ന് സൗകര്യം പോലെ ഉപേക്ഷിച്ച് പറ്റത്തില്ല. അത് സാധ്യമല്ല. അപ്രതിഷേധശ്ച പ്രത്യുക്ത. നേരത്തെ പറഞ്ഞു നാല് വർണ്ണത്തിനും ആ ബ്രഹ്മസ്ഥിതി സാധ്യമല്ല എന്ന് പറഞ്ഞു. അതും നിഷേധിച്ചു. നാല് വർണ്ണത്തിന് എന്ന് പറഞ്ഞു മൂന്ന് വർണ്ണത്തിന് സാധ്യമല്ല എന്നേ ഉള്ളൂ. ആരെ? ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, തപസ്സി അല്ലെങ്കിൽ സന്യാസി. തപസ്സി ആയ സന്യാസി ആ മൂന്ന് പേർക്കും, അല്ലെങ്കിൽ വാനപ്രസ്ഥി എന്ന് പറയാം. മറിച്ച് പരിപ്രാജകന് ബ്രഹ്മസ്ഥിതി സാധ്യമാണ്. തഥാ ജ്ഞാനവാനേവ ഇവിടുത്തെ കർമ്മ പരിപ്രാടി ജ്ഞാനവൈരത്തിൽ പ്രത്യക്തം. മുമ്പ് പറഞ്ഞ ഓരോ ചോദ്യത്തിന് സമാധാനം പറയുന്നു. ജ്ഞാനവാൻ ഇവിടുത്തെ കർമ്മ, കർമ്മങ്ങളെല്ലാം ഒഴിഞ്ഞവൻ പരിപ്രാട്ട് എന്നാണ് പരിപ്രാട്ട്. അവന് ജ്ഞാനമുണ്ട്, അതുകൊണ്ട് ജ്ഞാനവൈരത്യം അത് നിഷേധിച്ചു. ജ്ഞാനം വ്യർത്ഥമല്ല. പരിപ്രാടിൽ ജ്ഞാനം സഫലമാണോ? മറ്റുള്ളവരിൽ അത് സഫലമായി കാണുന്നില്ല, പക്ഷെ പരിപ്രാജകനിൽ അത് സഫലമാണ്. ഇവിടെ ഭാഷകാരെല്ലാം വ്യക്തമായി കാണിച്ചിരിക്കുകയാണ്. ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, ആശ്രമസന്യാസി, പിന്നെ പരിപ്രാജകൻ. അതിന് ഓരോരുത്തർക്കും എന്താകാം എന്ത് അല്ല എന്നുള്ളത്, പരമാർത്ഥത്തിലുള്ള സന്യാസം എന്താണ് പരിപ്രാജകൻ. എന്നാൽ ആശ്രമസന്യാസത്തെ നിഷേധിക്കുന്നുമില്ല, അത് അംഗീകരിക്കുന്നുമില്ല. അതുമാകാം തപസ്സും മറ്റുമുള്ള സന്യാസം. രണ്ടിനെയും ഭാഷകാരൻ സ്വീകരിക്കുന്നുണ്ട്.